2022 ഒക്ടോബർ 14 വെള്ളിയാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ജനറൽ പേജിൽ നിന്ന് വായിക്കുന്നത് നസറിൻ. നരബലി സമാനതകളില്ലാത്ത ക്രൂരകൃത്യമെന്ന് കോടതി. പ്രതികൾ 12 ദിവസം പോലീസ് കസ്റ്റഡിയിൽ. കൊച്ചി. ഇലന്തൂരിലെ ഇരട്ട നരബലി സമാനതകളില്ലാത്ത ക്രൂരകൃത്യമാണെന്നും സമൂഹമനസാക്ഷിയെ ഞെട്ടിച്ച ഇത്തരമൊരു സംഭവം അടുത്ത കാലത്തൊന്നും കേരളത്തിൽ ഉണ്ടായിട്ടില്ലെന്നും കോടതി. പ്രതികളെ പെരുമ്പാവൂർ അല്ലപ്ര വേഴപ്പിള്ളി വീട്ടിൽ മുഹമ്മദ് ഷാഫി, പത്തനംതിട്ട ഇലന്തൂർ കാരംവേലി കടകംപിള്ളി വീട്ടിൽ ഭഗവൽ സിംഗ്, ഭാര്യ ലൈല എന്നിവരെ ചോദ്യം ചെയ്യാൻ 12 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ട് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത് പറഞ്ഞത്. ഇവരെ ഒക്ടോബർ 24 വൈകിട്ട് 5 മണിക്ക് ഹാജരാക്കണം. ഫേസ്ബുക്ക്, മൊബൈൽ, യൂട്യൂബ് തുടങ്ങിയ ആധുനിക സംവിധാനങ്ങൾ വിചിത്രമായ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇത് സമൂഹത്തെ പിന്നോട്ടടിക്കും. അന്വേഷണ ഉദ്യോഗസ്ഥൻ അക്കമിട്ട് അവതരിപ്പിച്ച 20 വസ്തുതകൾ അന്വേഷിക്കാൻ പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും കോടതി വിലയിരുത്തി. ആഭിചാരകർമ്മങ്ങൾക്ക് വേണ്ടി സമാഹരിച്ച തുകയും നരബലി നടത്താൻ ഉപയോഗിച്ച ആയുധങ്ങളും കണ്ടെടുക്കേണ്ടതുണ്ടെന്നും ലൈംഗിക വൈകൃതമുള്ള 1-ാം പ്രതിയുടെ നേതൃത്വത്തിലുള്ള ആഭിചാരങ്ങളിൽ കൂടുതൽ ഇരകളുണ്ടോയെന്ന് അന്വേഷിക്കണമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. സംഭവം പുറത്തുവന്നതോടെ ജനങ്ങൾ പരിഭ്രാന്തിയിലാണെന്നും വ്യക്തമാക്കി. പോലീസ് കസ്റ്റഡിയിൽ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ പാടില്ലെന്നും 3 ദിവസം കൂടുമ്പോൾ പ്രതികളെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാക്കണമെന്നും റിപ്പോർട്ട് നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. പോലീസ് നിർബന്ധിച്ചെന്ന് പ്രതിഭാഗം. കൂടുതൽ ദിവസം കസ്റ്റഡി അനുവദിക്കുന്നത് പ്രതികളിൽ സമ്മർദ്ദം ചെലുത്തി കുറ്റം സമ്മതിക്കാനിടയാകുമെന്നും ഇവരെ സമൂഹത്തിൽ പ്രദർശിപ്പിക്കാനാണെന്നും പ്രതികളുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ആളൂർ വാദിച്ചു. മൃതദേഹങ്ങൾ കണ്ടെടുത്തതിനാൽ കൂടുതൽ ദിവസം കസ്റ്റഡി നൽകേണ്ടതില്ല. നരബലി നടത്തിയെന്നും മനുഷ്യമാംസം ഭക്ഷിച്ചെന്നും മൊഴി നൽകാൻ പോലീസ് പ്രതികളെ നിർബന്ധിച്ചു. ഇവരെ മാപ്പുസാക്ഷികളാക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. സംഭവം നടന്നത് കടവന്ത്ര സ്റ്റേഷൻ പരിധിയിലല്ലാത്തതിനാൽ കോടതി മാറണം. കൂടുതൽ ദിവസം കസ്റ്റഡി അനുവദിച്ചാൽ എല്ലാ ദിവസവും ഇവരെ കാണാൻ അനുവദിക്കണമെന്നും അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. കോടതിക്ക് മേൽ അഭിഭാഷകൻ വ്യവസ്ഥകൾ വെക്കേണ്ടെന്ന് പറഞ്ഞ് ഇതിനെ മജിസ്ട്രേറ്റ് എൽദോസ് മാത്യു വിമർശിച്ചു. നരബലി അന്വേഷിക്കേണ്ട 20 വസ്തുതകൾ പോലീസ് കോടതിയിൽ നൽകിയത്. 1. നരബലിക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? 2. ഇരകളുടെ ആഭരണങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തണം. 3. കൂടുതൽ ഇരകളുണ്ടോ എന്ന് അന്വേഷിക്കണം. 4. പ്രതികളുടെ മൊബൈലുകൾ പരിശോധിക്കണം. 5. ഇതുവരെയുള്ള തെളിവുകൾ സ്ഥിരീകരിക്കണം. 6. എറണാകുളം, ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ തെളിവെടുക്കണം. 7. പ്രതികളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യണം. 8. ഷാഫിയുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ വഴിയുള്ള പ്രവർത്തനം പരിശോധിക്കണം. 9. ഫോറൻസിക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യണം. 10. ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം വേണം. 11. കോട്ടയം, മലയാറ്റൂർ, എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ അന്വേഷണം വേണം. 12. കൂടുതൽ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തണം. 13. പ്രതികളുടെ മുൻകാല പ്രവർത്തനങ്ങൾ പരിശോധിക്കണം. 14. ഷാഫി കുറച്ചുപേരെ പത്തനംതിട്ടയിൽ എത്തിച്ചതിൽ അന്വേഷണം വേണം. 15. ഷാഫിയുടെ ഫേസ്ബുക്ക് അക്കൌണ്ടുകൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിക്കണം. 16. ഭഗവൽ സിംഗിന്റെ ക്ലാസുകൾ, ഇയാളുടെ പ്രവർത്തന മേഖല തുടങ്ങിയവ അന്വേഷിക്കണം. 17. ആയുധങ്ങൾ വാങ്ങിയ സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തണം. 18. ഇത്തരം കുറ്റകൃത്യങ്ങളെക്കുറിച്ച് പ്രതികൾ വായിച്ച ബുക്കുകളുടെ ഉടമകളെ കണ്ടെത്തണം. 19. ഭഗവൽ സിംഗിന്റെ വീട്ടിൽ ചികിത്സ തേടിയെത്തിയവരുടെ വിവരങ്ങൾ കണ്ടെത്തണം. 20. ഭഗവൽ സിംഗിന്റെ വീട്ടിൽ തങ്ങിയവരുടെ വിവരങ്ങൾ ശേഖരിക്കണം. നരബലി മൃതദേഹ ഭാഗങ്ങൾ സ്ത്രീകളുടേതെന്ന് സ്ഥിരീകരിച്ചു. കോട്ടയം. നരബലിക്കേസിൽ ഇലന്തൂരിൽ നിന്ന് കണ്ടെത്തിയ 2 മൃതദേഹാവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. അവശിഷ്ടങ്ങൾ സ്ത്രീകളുടേതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ പത്മത്തിന്റെയും റോസ്ലിന്റേതുമാണെന്ന് സ്ഥിരീകരിക്കാൻ DNA പരിശോധനാ ഫലം വരണം. അതിസങ്കീർണമായ പോസ്റ്റ്മോർട്ടം നടപടികൾ 4 ഫോറൻസിക് സർജൻമാർ 2 ദിവസമെടുത്താണ് പൂർത്തിയാക്കിയത്. ഇന്നലെ രാവിലെ 11:00 പുനരാരംഭിച്ച നടപടികൾ വൈകിട്ട് 6:30 അവസാനിച്ചു. പത്മത്തിന്റേതെന്ന് കരുതുന്ന 2 ആഴ്ച പഴക്കമുള്ള 56 കഷ്ണങ്ങളാക്കിയ അവശിഷ്ടങ്ങളും റോസ്ലിന്റേതെന്ന് കരുതുന്ന 5 കഷ്ണം എല്ലുകളുമാണ് 2 ടേബിളുകളിലായി പരിശോധിച്ചത്. 2 ശരീരഭാഗങ്ങളും ഇരുവർക്കും സമാനമായ പ്രായമാണ് കണക്കാക്കിയിട്ടുള്ളത്. ഫോറൻസിക് വിഭാഗം സാങ്കേതിക നടപടികളെല്ലാം പൂർത്തിയാക്കി ഡി എൻ എ സാമ്പിളുകൾ തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയിലേക്ക് അയക്കും. ബന്ധുക്കളുടെ സാമ്പിളുകളും താരതമ്യത്തിനായി ശേഖരിച്ചിട്ടുണ്ട്. അസ്ഥികൾ വേർപെട്ടും മാംസം ജീർണിച്ചും തുടങ്ങിയതാണ് പോസ്റ്റ്മോർട്ടം അതീവ സങ്കീർണമാക്കിയത്. ഓരോ അവശിഷ്ടവും പരിശോധിച്ച് ചേർത്തുവെച്ച് മനുഷ്യരൂപത്തിലാക്കി. ഇവയുടെ പല കോണുകളിൽ നിന്നുള്ള ചിത്രങ്ങളെടുത്ത് സൂക്ഷ്മമായി പരിശോധിച്ചാണ് സ്ത്രീകളുടേതാണെന്ന നിഗമനത്തിലെത്തിയത്. അതേസമയം ഡി എൻ എ പരിശോധനയിൽ ഏതെങ്കിലും അവയവം മറ്റാരുടേതെങ്കിലും ആണെന്ന് കണ്ടെത്തിയാൽ കേസ് വീണ്ടും സങ്കീർണമാവും. മന്ത്രവാദിനിയും സഹായിയും അറസ്റ്റിൽ. മഠം ജനം തകർത്തു. കോന്നി മന്ത്രവാദി ചികിത്സയുടെ മറവിൽ തട്ടിപ്പു നടത്തിയ സ്ത്രീയെയും സഹായിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മലയാപ്പുഴ പൊതിപ്പാട് ലക്ഷംവീട് കോളനിയിൽ വാസന്തി മഠത്തിൽ വാസന്തിയും ഇവരോടൊപ്പം താമസിച്ചിരുന്ന ഉണ്ണികൃഷ്ണനും ആണ് പിടിയിലായത്. ഇവർ താമസിക്കുന്ന വാസന്തി മഠം ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് യുവമോർച്ച പ്രവർത്തകർ അടിച്ചു തകർത്തതിന് പിന്നാലെയാണ് അറസ്റ്റ്. ഇവർ മന്ത്രവാദം നടത്തുന്നതിനിടെ മുന്നിലിരുത്തിയ കുട്ടി നിലവിളിച്ച് കുഴഞ്ഞു വീണ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് യുവജന സംഘടനകൾ ഇന്നലെ ഇവിടേക്ക് മാർച്ച് നടത്തിയത്. 10 വർഷമായി വാസന്തി മഠം പ്രവർത്തിക്കുന്നുണ്ട്. വീടിന്റെ മുറ്റത്ത് ശ്രീകോവിലും മണ്ഡപവും പൂജാ സാധനങ്ങളുമുണ്ട്. രാത്രിയിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ എത്തിച്ചാണ് മന്ത്രവാദമെന്ന് സമീപവാസികൾ പറഞ്ഞു. ചോദ്യം ചെയ്യുന്നവരെ വാസന്തി ഭീഷണിപ്പെടുത്തും. അവരുടെ വീടിന് മുൻപിൽ എള്ളും പൂവും ഇട്ട ശേഷം 41 ദിവസം മരിച്ചു പോകുമെന്ന് പറയുമായിരുന്നു. പലരെയും ഗുണ്ടകളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. നാട്ടുകാർ മലയാലപ്പുഴ പോലീസിൽ പലതവണ പരാതി നൽകിയിരുന്നു. അന്വേഷിക്കാനെത്തുന്ന പോലീസുകാരെ ഇവർ അസഭ്യം പറഞ്ഞിരുന്നു. രാത്രിയിൽ ഇവിടെ നിന്ന് അലർച്ചയും നിലവിളിയും കേൾക്കാറുണ്ടായിരുന്നു. ഭർത്താവ് എന്ന പേരിൽ പലരും ഇവരോടൊപ്പം താമസിച്ചിരുന്നതായും പറയപ്പെടുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതൽ ആളുകൾ ചികിത്സ തേടി എത്തിയിരുന്നത്. ഫേസ്ബുക്കിലാണ് വാസന്തി മഠത്തിന് പ്രചാരം നൽകി വന്നത്.